2024 March 7 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കാട്ടാനകളുടെ നാട് കൂട്ട് വെള്ളാനകൾ. അഖിൽ സഹായി എഴുതുന്നു, കാട്ടാനകളുടെ സ്വന്തം നാടായ വന അതിർത്തികളിലെ ജനവാസ മേഖല മാറുമ്പോൾ ജീവൻ രക്ഷിക്കാൻ നാടുവിടേണ്ട ഗതികേടിലാണ് മലയോര ജനത. കാട്ടാനകൾ യാതൊരു കരുണയും ഇല്ലാതെ കുടിയേറ്റ കർഷകരുടെ തോട്ടം തൊഴിലാളികളെയും വേട്ടയാടുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കുകയാണ് വനംവകുപ്പ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ. മുമ്പ് വല്ലപ്പോഴുമാണ് വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ദൈനംദിനം സംഭവമായി മാറി. ഈ വർഷം കേരളത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ടത് ഇടുക്കി ജില്ലയിലാണ്. 2 സ്ത്രീകളടക്കം 5 പേർ. മൂന്നാർ വന ഡിവിഷന് കീഴിലെ തോട്ടം മേഖലയിലാണ് ഇതിൽ 4 മരണങ്ങളും. തിങ്കളാഴ്ച കൊല്ലപ്പെട്ട ഇന്ദിര രാമകൃഷ്ണനാണ് ജില്ലയിലെ ഏറ്റവും ഒടുവിലത്തെ ഇര. അരിക്കൊമ്പനെ നാടുകടത്തിയ ശേഷം പടയപ്പയും ചില്ലിക്കൊമ്പനും ചക്കക്കൊമ്പനും അടക്കമുള്ള കാട്ടാനകളാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. പടയപ്പ, ചുള്ളിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ തുടങ്ങി പല പേരുകളിൽ 10-ലേറെ കൊമ്പനാനകളാണ് തോട്ടം മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്നത്. ഏറെ വിനാശകാരിയായിരുന്ന അരിക്കൊമ്പനെ നാടുകടത്തിയ പോലെ കൊലയാളി ആനകളെ പിടികൂടി നാട് കടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നോക്കൂത്തിയായി വനവകുപ്പ്. ആനക്കലിയിൽ പ്രിയപ്പെട്ടവരുടെ ജീവനുകൾ ഒന്നൊന്നായി നഷ്ടമാകുമ്പോഴും സർക്കാർ വനം വകുപ്പും നിസ്സംഗത പാലിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വനംവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. വേനലിൽ കാട്ടിലെ നീർച്ചാലുകൾ വറ്റിയതും പച്ചപ്പ് കുറയുന്നതുമാണ് വന്യമൃഗങ്ങൾ ഇര തേടി നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണം. വനാതിർത്തികളിലെ കൃഷിയിടങ്ങളാണ് ഇവയുടെ മുഖ്യ ലക്ഷ്യം. വനാതിർത്തികളിൽ വന്യമൃഗങ്ങൾ കയറ്റുമ കുളമടക്കം നിർമ്മിച്ച് ഇവ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കോടികളുടെ ഫണ്ട് സർക്കാർ അനുവദിക്കാറുണ്ടെങ്കിലും ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നില്ല. വനാതിർത്തികളിൽ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച വൈദ്യുതി വേലികളും ഉരുക്ക് വടവും കിടങ്ങും എല്ലാം തന്നെ നാശത്തിലാണ്. നേരത്തെ വനത്തിൽ നീർച്ചാലുകൾ തടഞ്ഞ് തടയണയും ജലലഭ്യതയും പ്രദേശങ്ങളിൽ കുളങ്ങളും വനപാലകർ നിർമ്മിക്കുമായിരുന്നു. ഇത്തരം പ്രവൃത്തികൾ രേഖയിൽ ഒതുങ്ങി. വാളയാറിൽ വനംവകുപ്പ് ജീവനക്കാർ ഫയർ വാച്ചർമാരെ നിയമിച്ചതായി വ്യാജരേഖ ഉണ്ടാക്കിയ സംഭവത്തിൽ 4 വനംവകുപ്പ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തോന്നിയ പോലെ ഫണ്ട് വിനിയോഗം. 2011-2022 വരെയുള്ള 11 വർഷത്തിനിടെ മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടിൽ ചിലവായത് വെറും 70 ലക്ഷം മാത്രമാണ്. ഇക്കാലയളവിൽ 42 പേരാണ് കാട്ടാന ആക്രമണത്തിൽ മൂന്നാർ ഡിവിഷനിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ മരണങ്ങളൊന്നും സംഭവിക്കാത്ത മാങ്കുളം ഡിവിഷനിൽ ചെലവഴിച്ച തുകയായിട്ട് 1.44 കോടി രൂപയും. 2019-2022 കാലയളവിൽ പരിസ്ഥിതി പുനഃസ്ഥാപനം പദ്ധതിക്കായി മൂന്നാം ഡിവിഷനിൽ 2 കോടിയിലധികം ചിലവഴിച്ചു. UNDP പദ്ധതിയിലൂടെ ജലസ്രോതസ്സുകളും നവീകരണം, വനമേഖലയിൽ പുല്ലുവെച്ചു പിടിപ്പിക്കൽ, ആകർഷകമായ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയവയെല്ലാം നടപ്പാക്കി എന്നാണ് വനംവകുപ്പിന്റെ അവകാശവാദം. വന്യജീവികൾക്ക് കാട്ടിൽ ആഹാരം ഒരുക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നാണ് വനംവകുപ്പ് പറയുന്നതെങ്കിലും ജനവാസ മേഖലയിലേക്കുള്ള ഇവയുടെ കടന്നുകയറ്റം കൂടുകയാണ് ഉണ്ടായത്. കരയുന്ന കുഞ്ഞിന് മാത്രം നഷ്ടപരിഹാരം. 15 വർഷത്തിനിടെ 80-ലധികം പേരാണ് വന്യജീവി ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ കൊല്ലപ്പെട്ടത്. സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും വിരളി എണ്ണാവുന്നവർക്ക് മാത്രമാണ് പൂർണ്ണമായി ലഭിച്ചത്. കുടുംബാംഗങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്ഥിര ജോലിയും ലഭിച്ചിട്ടില്ല. അടിയന്തര സഹായമായി നൽകിയ 50,000 രൂപ മാത്രമാണ് ചില കുടുംബങ്ങൾക്ക് ആകെ കിട്ടിയത്. 2 മാസത്തിനിടെ കൊല്ലപ്പെട്ട 5 പേരിൽ പൂർണ്ണ നഷ്ടപരിഹാരം ലഭിച്ചത് 26 February കൊല്ലപ്പെട്ട സുരേഷ് കുമാറിന്റെയും തിങ്കളാഴ്ച കൊല്ലപ്പെട്ട ഇന്ദിരയുടെയും കുടുംബത്തിന് മാത്രം. ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഇടപെട്ട് സുരേഷ് കുമാറിന്റെയും ഇന്ദിരയുടെയും കുടുംബങ്ങൾക്ക് മണിക്കൂറുകൾക്കകം 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയത്. ഈ വർഷം കാട്ടാന ആക്രമണത്തിൽ മരിച്ച പന്നിയാർ സ്വദേശി പരിമളം, കോയമ്പത്തൂർ സ്വദേശി പോൾ രാജ്, ചിന്നക്കനാൽ BL, റാം സ്വദേശി വെള്ളക്കല്ലിൽ സൗന്ദർ രാജൻ എന്നിവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര നഷ്ടപരിഹാരമായി 50,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. 2010 ശേഷം 44 പേരാണ് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 1.5 കോടിയാണ് ഇവർക്ക് നഷ്ടപരിഹാരമായി അനുവദിച്ചത്. അതായത് ഒരു കുടുംബത്തിന് ശരാശരി 3.5 ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല. 2023 January 25 വനംവകുപ്പ് താൽക്കാലിക വാച്ചർ ശക്തിവേൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശക്തിവേലിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നായിരുന്നു വനമന്ത്രി ഉറപ്പ്. മകൾക്ക് സർക്കാർ ജോലിയും അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ നഷ്ടപരിഹാരം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. മരണത്തിന് പിന്നാലെ ഉണ്ടായ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് 6 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി. 1 മാസം മുൻപ് മരുമകനെ വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി നിയമിച്ചത് മാത്രമാണ് ഏക ആശ്വാസം. പണം കിട്ടാൻ കടമ്പകൾ ഏറെ. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് അടിയന്തരമായി 50,000 രൂപയാണ് സർക്കാർ നൽകുന്നത്. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ 4 ലക്ഷവും താലൂക്ക് ഓഫീസിൽ നിന്നുള്ള അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ ബാക്കിയുള്ള 5 ലക്ഷം രൂപയും അനുവദിക്കും. എന്നാൽ ഗസറ്റിൽ പരസ്യം ചെയ്ത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ 6 മാസമെങ്കിലും സമയമെടുക്കും. ഇങ്ങനെ ചുവപ്പ് നാടിയിൽ കുരുങ്ങി വന്യമൃഗങ്ങളാൽ ദാരുണമായി കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ദുരന്തത്തിലാകുമ്പോൾ പോലും നടപടികൾ ലഘൂകരിച്ച് ആശ്വാസമാകാൻ സർക്കാരിനാകുന്നില്ല.